السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، الحمد لله. ابن القيم رحمه الله അദ്ദേഹത്തിൻ്റെ അദാഉ വദ്ദവാഉ എന്ന ഗ്രന്ഥമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത്. ആ ഗ്രന്ഥത്തിൽ നമ്മൾ അവസാന ക്ലാസ്സിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് പാപങ്ങളുടെ ഇനങ്ങളെക്കുറിച്ചാണ്. പാപങ്ങൾ രണ്ട് തരത്തിലായിട്ട് തിരിക്കാം, വൻപാപങ്ങളെന്നും ചെറുപാപങ്ങളെന്നും തിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള തെളിവുകളും നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് തീരുന്ന, അതായത് പാപങ്ങൾ മായ്ച്ചു കളയാൻ ഉതകുന്ന രീതിയിലുള്ള സൽക്കർമ്മങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആ സൽക്കർമ്മങ്ങൾ തന്നെ മൂന്നായിട്ട് തിരിക്കാം. എങ്ങനെയാണത്? ചെറുപാപങ്ങൾ തന്നെ ആ സൽക്കർമ്മങ്ങൾ കാരണമായിട്ട് ചെറുപാപങ്ങൾ തന്നെ മായ്ച്ചു കളയാൻ പര്യാപ്തമാകാത്ത വിധം, ഒന്നുകിൽ ആ സൽക്കർമ്മങ്ങളുടെ ദുർബലത, അല്ലെങ്കിൽ ഈ പാപങ്ങളുടെ ഗൗരവം, ഗുരുതരമായ പാപമാണ് ചെയ്തതെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ, പിന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താണ്, ചെറുപാപങ്ങൾ മായ്ച്ചു കളയാൻ പര്യാപ്തമാകും. പക്ഷെ എന്താണ്, വൻപാപങ്ങളിൽപ്പെട്ട ഒന്നും ഒന്നിനെയും അത് മായ്ച്ചു കളയാൻ പര്യാപ്തമാവുകയില്ല എന്ന രൂപത്തിലാണ് രണ്ടാമത്തത്. അപ്പൊ ഈ പറയുന്നത് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് തീരുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ചാണ്. അതാണ് രണ്ടെണ്ണം. മൂന്നാമത്തെ എന്താണ്? ചെറു പാപങ്ങൾ മായ്ച്ചു കളയുന്നതോടൊപ്പം തന്നെ വൻപാപങ്ങൾ ഇല്ലതിനെ മായ്ച്ചു കളയാനുള്ള ശക്തി അതിനുണ്ടാകും. വരാനും ആ ശക്തി ചോർന്നു പോകാനുള്ള കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇഖ്ലാസ് വരാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇത്തിബാ ചെയ്തുകൊണ്ട് ആണെങ്കിൽ, ശക്തമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് ഫോളോ ചെയ്തുകൊണ്ടുള്ളതാണെങ്കിൽ അതെന്തുണ്ടാവാം? ഈ പറഞ്ഞ രൂപത്തിൽ, മൂന്നാമത്തെ പറഞ്ഞ രൂപത്തിലാകാം. പിന്നെ നമ്മൾ ചർച്ച ചെയ്ത് എന്താണ്, ഈ വൻപാപങ്ങൾക്ക് എന്തുണ്ട്? വലിപ്പ ചെറുപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞാല് വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതുണ്ട്, ഏറ്റവും ചെറുത് ആ രൂപത്തിലുണ്ട്. അതിൽ നമ്മൾ കണ്ടു വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് ഏഴെണ്ണം എണ്ണിയതിനെ കുറിച്ചുള്ള ഹദീസ് നമ്മൾ കണ്ടു. അതിൽ തന്നെ ഏറ്റവും വലുത് എന്താണ്? ശിർക്കാണ് എന്നതും പറഞ്ഞു. ഇനി ഈ വൻപാപങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണോ എന്ന വിഷയത്തിൽ, അല്ല എന്നുള്ള വിഷയത്തിൽ രണ്ടഭിപ്രായം പറഞ്ഞു. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ എണ്ണത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഏഴ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, മൂന്ന് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, നാലെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ വൻപാപങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതും നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ആ ഭാഗം, ആ പറഞ്ഞ ഭാഗം, വൻപാപങ്ങളും ചെറുപാപങ്ങളുമായിട്ട് തിരിക്കുന്ന, അല്ലെങ്കിൽ ആ വിഷയത്തിൽ പറഞ്ഞ ഭാഗം ഇനിയും തീർന്നിട്ടില്ല. അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. അത് പുസ്തകത്തിൽ 182-ാമത്തെ പേജ് നോക്കും. 182-ാമത്തെ പേജിലെ ആദ്യത്തെ പാരഗ്രാഫ് മുതലാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പൊ ആ ഭാഗം ഒന്ന് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫ് മുതൽ എന്താണ് അവിടെ പറയുന്നത്? വല്ലദീന ലം യുഖസ്സിമൂനഹാ ഇലാ കബായിറ വസഗായിറ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ പാപങ്ങളെ വൻപാപങ്ങളെന്നും ചെറുപാപങ്ങളും എന്ന് എന്താണ് വിഭജിച്ച ആൾക്കാർ, ആ വിഭജിച്ച ആൾക്കാരെ കുറിച്ചായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞു. ഇനി അങ്ങനെ വൻപാപങ്ങൾ, പാപങ്ങളെ വൻപാപങ്ങളും ചെറുപാപങ്ങളുമായിട്ട് വിഭജിക്കാത്ത ആൾക്കാർക്ക് അതിനുള്ള ന്യായമുണ്ട്. എന്താണ് ആ ന്യായം? കാലു അവർ പറഞ്ഞു, അസ്സുനൂബ് കുല്ലുഹ, പാപങ്ങൾ എല്ലാം ബിൻ നിസ്ബത്തി ഇലൽ ജറാഅത്തി അലല്ലാഹി വ മഅസിയതിഹി വ മുഖാലഫത്തി അംരിഹി കബായിറു. എന്താണ്? ഏത് പാപം എടുത്തു കഴിഞ്ഞാലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ എങ്ങനെ ആയാലും അതിൽ എന്തുണ്ട്? അള്ളാഹുവോടുള്ള ധാർഷ്ട്യമുണ്ട്. അള്ളാഹു പറഞ്ഞ ഒരു കാര്യം അനുസരിക്കാതിരിക്കാനുള്ള ധാർഷ്ട്യം, പിന്നെ അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുണ്ട്, പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുക എന്നതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ പാപങ്ങളും എന്തായിട്ടാണ് എണ്ണാൻ പറ്റുക? കബായിറു, വൻ പാപങ്ങളായിട്ടാണ് എണ്ണാൻ സാധിക്കുക. ഫനറു ഇലാമൻ അസാ അംറഹു വന്താഹക മഹാരിമഹു യൂജുബു വന്തക്കൂന ദുനുബു കുല്ലുഹാക്കബായർ. മാത്രമല്ല, ആരുടെ കൽപ്പനയോടാണോ അനുസരണക്കേട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കൽപ്പനക്കെതിരായിട്ടാണോ പ്രവർത്തിക്കുന്നത്, ആരുടെ കൽപ്പന മാനിക്കാതെയാണോ പാപം ചെയ്യുന്നത്, ആരുടെ നിയമങ്ങളാണോ ലംഘിക്കുകയും ചെയ്യുന്നത് എന്നത് പരിഗണിക്കുമ്പോൾ എല്ലാ പാപങ്ങളും വൻപാപമായിരിക്കൽ എന്താണ് അനിവാര്യമായി തീരും എന്നാണ്. വഹിയ മുസ്തവിയത്തുൻ ഫി ഹാദിഹിൽ മഫ്സദത്തി, ഈ ഒരു ദൂഷ്യത്തിൻ്റെ വിഷയത്തിൽ, ദുസ്വാധീനത്തിൻ്റെ വിഷയത്തിൽ അവയെല്ലാം തുല്യമാണ്. ഏത് ദൂഷ്യമാണ്? ആരോടാണോ അനുസരണക്കേട് കാണിക്കുന്നത് അത്, അതായത് അള്ളാഹുവിൻ്റെ മഹത്വവും സ്ഥാനവും പരിഗണിക്കുമ്പോൾ അവൻ്റെ ഏത് കൽപ്പന ലംഘിച്ചാലും, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, ഏത് കൽപ്പന ലംഘിച്ചാലും, ഏതൊരു വിലക്കിനെ മറികടന്നാലും ശരി, അത് ചെറുതായാലും വലുതായാലും ശരി, അതെല്ലാം അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു അവഗണനയാണ്. കാരണം അവൻ കൽപ്പിച്ച ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, അവൻ വിലക്കിയ ഒരു കാര്യം ചെയ്തെങ്കിൽ, അത് അവൻ്റെ കൽപ്പനകളോടും വിലക്കുകളോടും കാണിക്കുന്ന ഒരു അവഗണനയും അനാദരവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഏത് പാപവും ഗുരുതരമായിട്ട് തന്നെയാണെന്ന്, അതെല്ലാം വൻപാപങ്ങളിൽ പെടും എന്നാണ്. ഈ വൻപാപങ്ങളും ചെറുപാപങ്ങളും എന്ന വിഭജനം കാണിക്കാത്തവർ, അല്ലെങ്കിൽ വിഭജിക്കാത്തവർ പറഞ്ഞ ഞാൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ ആവുമ്പോൾ വൻപാപം ചെറുപാപം എന്ന വിഭജനത്തിന് എന്തില്ല, പ്രസക്തി ഇല്ലാതായിട്ട് മാറും. അപ്പൊ അതാണ് അത്. എന്നിട്ട് തുടർന്ന് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, കാലു, അവർ പറഞ്ഞു, ആ കൂട്ടര് മറ്റൊരു ന്യായം കൂടി പറഞ്ഞതാണ്, അന്നല്ലാഹു സുബ്ഹാനഹു ലാ തദുർറുഹു ദുനൂബു വലാ യതഅസ്സറു ബിഹ. അതായത് പാപങ്ങൾ, ഒരു മനുഷ്യൻ പാപങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് ആ പാപങ്ങൾ എന്തു ചെയ്യൂല, അള്ളാഹുവിന് യാതൊരു ദോഷവും ചെയ്യൂല. ഒരു മനുഷ്യൻ കള്ളുകുടിച്ചു, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, ഈ വ്യഭിചരിക്കുന്നതും കള്ളുകുടിക്കുന്നതും അള്ളാഹുവിന് എന്തെങ്കിലും ദോഷം ചെയ്യും? ഇല്ല. അതിൻ്റെ ദുസ്വാധീനവും അവനെ ബാധിക്കുകയില്ല എന്നതും ഈ ഒരു ന്യായത്തെ എന്ത് ചെയ്യുന്നു, കൂടുതൽ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് ചെറുതായാലും ശരി വലുതായാലും ശരി, അള്ളാഹുവിന് അത് ഒരു നിലക്കും ബാധിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ യാതൊരു കുറവും വരുത്തുന്നില്ല, അള്ളാഹുവിൻ്റെ ഇസ്സത്തിന് യാതൊരു കോട്ടവും തട്ടുന്നില്ല. ഫലാ യകൂനു ബഅദുഹ ബിൻ നിസ്ബത്തി ഇലൈഹി അക്ബറ മിൻ ബഅദ്. അങ്ങനെ പരിഗണിക്കുമ്പോൾ, അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ ചിലത് മറ്റു ചിലതിനേക്കാൾ, ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുതായിട്ട് തീരുന്നില്ല. അപ്പൊ ഏത് കൽപ്പന ധിക്കരിച്ചാലും ശരി, അത് ആരുടെ കൽപ്പനയാണ് ധിക്കരിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നു എന്നത് പരിഗണിച്ച് നോക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുത് എന്ന നിലക്ക് പറയാൻ സാധ്യമല്ല. പിന്നെ എന്താണ്, ഫലം യബ്ഖ ഇല്ല മുജറദ മഅസിയതിഹി വമുല മുഖാലഫതിഹി, അവനോട് ചെയ്യുന്ന, അള്ളാഹുവിനോട് ചെയ്യുന്ന പാപവും അനുസരണക്കെടും, അവനോടുള്ള അവകാശ ലംഘനങ്ങൾ, അവൻ്റെ ഹക്കിൽ വരുത്തുന്ന ലംഘനങ്ങൾ, ഇതല്ലാതെ ഇനി മറ്റൊന്നും ബാക്കിയില്ല. വലാ ഫർഖ ഫീ ദാലിക ബൈന തമ്പി വ തമ്പിൻ, ഒരു പാപമെന്നും മറ്റൊരു പാപമെന്നതും തമ്മിൽ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല. ഇപ്പം ചെറുത് വലുത് എന്നുള്ള വ്യത്യാസമില്ല, അവനോട് ചെയ്യുന്ന അനുസരണക്കാടാണ്, അവൻ്റെ അവകാശങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുന്ന, അവൻ്റെ അവകാശങ്ങളോട് കാണിക്കുന്ന ഒരു ലംഘനവുമാണ് അവിടെ ബാക്കിയുള്ളത് എന്നാണ്. കാലു, അവർ മറ്റു ന്യായം പറഞ്ഞെന്താണ്, വയദുല്ലു അലൈഹി അന്ന മഫ്സദത ദുനൂബി ഇന്ന പാപങ്ങളുടെ ദുരന്തം എന്ന് പറയുന്നു. പാപങ്ങൾ എന്താണ്? അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെയും അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങളുടെ ലംഘനത്തിന്റെയും തലവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഇതിനെയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആ വിഭജനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് എന്നുള്ളതാണ്. വലിഹാദ ലൗ സുരിബ ലൗ ശരിബ റജുലുൻ ഖംറൻ, ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, മദ്യപിച്ചു, ഔ വത്തി അ ഫർജൻ ഹറാമൻ, അല്ലെങ്കിൽ നിഷിദ്ധമായ നിലക്കുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, വ്യഭിചരിച്ചു എന്നർത്ഥം. വഹുവ ലാ യഅതഖിദു തഹ്രീമഹു, അത് നിഷിദ്ധമാണെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല, വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല. ലക്കാന കത് ജമാ ബൈനൽ ജഹ്ലി വബൈന മഫ്സദത്തി ഇർത്തികാബിൽ ഹറാമി, അവൻ എന്ത് ചെയ്തു അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ, അങ്ങനെ അവൻ മനസ്സിലാക്കിയിട്ടില്ല, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവൻ അജ്ഞതയെയും അവൻ്റെ ഉള്ളിൽ എന്തായി ഒരു ജഹലും ഉണ്ട്, അതോടൊപ്പം ഈ കുറ്റകൃത്യം ചെയ്തതിൻ്റെ ദൂഷ്യത്തെയും ഒരുമിച്ച് ചേർത്തവനായി തീർന്നു. എന്നും പറഞ്ഞാലും ആ ജഹല് എന്നുള്ളത് ഒരു കുറ്റമാണ്, അറിവില്ല എന്നുള്ളത്. വലവു ഫഅല ദാലിക, ഇനിയോ വലവു ഫഅല ദാലിക മൻ യഅതഖിദു തഹ്രീമഹു ലകാന ആദ്യം ബിഹ്ദൽ മഫ്സദതൈൻ. ഇനി ഇത് നിഷിദ്ധമാണ്, ഇത് ഹറാമാണ് എന്ന് ഇതിൻ്റെ ഹറാമിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അത് ചെയ്തതെങ്കിൽ അവൻ എന്തു ചെയ്തു? രണ്ടാൽ ഒരു ദോഷത്തെ കൊണ്ടുവന്നവനായി. വാഹുവല്ലദി യസ്തഹിഖുൽ ഉഖൂബത ദൂനൽ അവ്വലി, അവനാണ് ആദ്യം പറഞ്ഞ ആളേക്കാൾ ശിക്ഷക്ക് അർഹനായിത്തീരുക. ഫദല്ല അല അന്ന മഫ്സദത ദംബി താബിഅത്തുൽ ജറാഅത്തി വത്തവസ്സുബി, പാപങ്ങളുടെ ദുരന്തം എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുടേയും അവന് നൽകേണ്ട അവകാശങ്ങൾ ലംഘിക്കുന്നതിൻ്റെ അനന്തരമാർമെന്ന വസ്തുത ഇത് സൂചിക്കുന്നു എന്നുള്ളതാണ്. കാലു, അവർ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഇതുല്ലു, അവർ പറഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശം അവർ വീണ്ടും പറയുന്ന മറ്റൊരു ന്യായത്തെക്കുറിച്ചാണ്. എന്താണ് അവർ മറ്റൊരു വാദമായിട്ട് പറയുന്നത്? ഇതിന് തെളിവായിട്ട് പറയുന്നത് എന്താണ്? ഈ വാദത്തെ ബലപ്പെടുത്തുന്ന മറ്റൊരു വശം എന്താണിത്? ഏതൊരു പാപവും, എന്തൊരു പാപം ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണ്? അനുസരിക്കപ്പെടാൻ അർഹനായ ഒരാളുടെ കൽപ്പനയോടും വിലക്കിനോടും ഒരു പുച്ഛം, ഒരു ഇകഴ്ത്തൽ, ഒരു നിസ്സാര മനോഭാവം കാണിക്കലാണ്. അതോടൊപ്പം അവന്റെ പവിത്രത ഉൾപ്പെടുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. വലാ ഫർഖ വഹാദാ ലാ ഫർഖ ബൈ ലാ ഫർഖ ഫീഹി ബൈന ദംബിം വദംബി, ഒരു പാപവും മറ്റൊരു പാപവും തമ്മിൽ ഈ വിഷയത്തിൽ എന്തില്ല, വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ഏത് പാപം എടുത്തു നോക്കിയാലും ആ പാപം എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനയോടുള്ള വിലക്ക, എന്താണ് കൽപ്പനയോ അനുസരിക്കാതിരിക്കലാണത്, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്യലാണത്. രണ്ട് നിലക്ക് നോക്കിയാലും എന്ത് തന്നെയാണ് അത്? അള്ളാഹുവിൻ്റെ പവിത്രത ലംഘിക്കലാണ്, ആ വിശുദ്ധിയെ അംഗീകരിച്ചിട്ടില്ല എന്നൊരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് പാപം എടുത്തു നോക്കിയാലും അവ തമ്മിൽ എന്തില്ല, ഒരു വ്യത്യാസവുമില്ല. കാലു, ഇനി എന്താണ് അവർ ഇനി പറയുന്ന ന്യായം എന്താണ്? കാലു, അവർ പറഞ്ഞു. എന്താണ് അവർ ഇനിയും പറയുന്നത്? ഫലാ യന്ദുറുൽ അബ്ദു ഇലാ കിബരി ദംബി വസിഗരിഹി ഫി നഫ്സിഹി, ഒരാള് സ്വന്തത്തിലുള്ള പാപത്തിന്റെ വലിപ്പത്തിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് വലാക്കി യന്ദുറു ഇലാ ഖദരി മൻ അസാഹു, ആരോടാണോ അനുസരണക്കേട് കാണിച്ചത് ആ ആളുടെ എന്താണ് ഖദരി മൻ അസാഹു വഅളമതിഹി വന്തിഹാകി ഹുർമതിഹി ബിൽ മഅസിയ, ആരോടാണോ അനുസരണക്കേട് കാണിച്ച അവന്റെ കഴിവും മഹത്വവും ശക്തിയും പാപം ചെയ്തത് മുഖേന അവന്റെ വിശുദ്ധ നിയമങ്ങളോടുള്ള ലംഘനവുമാണ് ഇവിടെ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. വഹാദാ ലാ യഫ്തരിഖു ഫീഹി അൽഹാലു ബൈന മഅസിയത്തി വമഅസിയത്തി, ഈ ഒരു സാഹചര്യത്തിൽ ഒരു പാപവും മറ്റൊരു പാപവും തമ്മിൽ വേർതിരിക്കാനാവില്ല. ഫ ഇന്ന മലിക്കൻ, എന്ത് കാരണത്താലാണ് ഫ ഇന്ന മലിക്കൻ മുത്താഅൻ അലീമൻ, ഒരു രാജാവ്, ആ രാജാവിന്റെ പ്രത്യേകത എന്താണ്? മുത്താഅൻ അലീമൻ, അനുസരിക്കപ്പെടാൻ അർഹനായ ഒരു രാജാവാണ് അലീമൻ, മഹാനായ ഒരു രാജാവാണ്. അങ്ങനെ ഒരു രാജാവ് ലൗ അമറ അഹദ മംലൂക്കൈഹി അയദ്ഹബ ഫീ മുഹിമ്മത്തിൻ ലഹു ഇലാ ബലദിൻ ബഈദിൻ, അങ്ങനെ ഒരു രാജാവ് തൻ്റെ പ്രജകളിൽപ്പെട്ട, തൻ്റെ ഭരണീയരിൽപ്പെട്ട രണ്ടാളുകൾ, ആ രണ്ടാളുകളിൽപ്പെട്ട ഒരാളോട് എന്ത് ചെയ്തു? തൻ്റെ സുപ്രധാനമായ ഒരു ദൗത്യത്തിനായി ദൂരദേശത്തേക്ക് പോകാൻ ആജ്ഞാപിച്ചു. വാ അമർ, അപ്പോൾ ഒരാളോട് തൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോകാൻ പറഞ്ഞു. വാ അമർ യദ്ഹബ ഫീ സുഹലി ലഹു ഇലാ ജാനിബിദ്ദാരി, മറ്റൊരാളോട്, ഈ രണ്ടാളുകളിൽപ്പെട്ട, രണ്ട് പ്രജകളിൽപ്പെട്ട ഒരാളോട് ദൂരദേശത്തേക്കാണ് പോകാൻ പറഞ്ഞതെങ്കിൽ മറ്റൊരാളോട് തൻ്റെ ജോലിക്കായിട്ട് എന്ത്, ഒരു സമീപ പ്രദേശത്തേക്ക് പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ആര്? അനുസരിക്കപ്പെടാൻ അർഹനായ ഒരു രാജാവിൻ്റെ കഥ ഉദാഹരണമായിട്ട് ഗ്രന്ഥകർത്താവായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്. എന്നിട്ടോ ഈ രണ്ട് കൂട്ടരോടും കൽപ്പിച്ചു, ഒരാളോട് ദൂരദേശത്തേക്കാണ് പോകാൻ പറഞ്ഞതെങ്കിൽ മറ്റൊരാളോട് വീട്ടിന് സമീപത്തുള്ള സമീപ പ്രദേശത്തേക്ക് പോകാനാണ് പറഞ്ഞത്. എന്നാലോ ഫ അസയാഹു വഹാലഫ അമ്ര, അവർ രണ്ടുപേരും എന്തു ചെയ്തു, അദ്ദേഹത്തെ ധിക്കരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് അനുസരണക്കേട് കാണിച്ചു, അദ്ദേഹത്തിൻ്റെ കൽപ്പനക്ക് എതിര് നിൽക്കുകയും ചെയ്തു. ലക്കാന ഫി മഖ്തിഹി വസുഖൂതി ഫി ഐനിഹി സദാ, അങ്ങനെ ആയാൽ ഈ രണ്ട് കൂട്ടർ രണ്ട് പ്രദേശത്തേക്കാണ് പോകാൻ പറഞ്ഞതെങ്കിലും ആരുടെ കൽപ്പനയാണ് ലംഘിച്ചത്, രാജാവിൻ്റെ കൽപ്പന ലംഘിച്ചു എന്ന കാരണത്താൽ ആ രാജാവിൻ്റെ കോപത്തിന് പാത്രമായി, രാജാവിൻ്റെ എന്താണ് പുച്ഛിച്ചു, രാജാവിൻ്റെ കണ്ണിൽ മോശക്കാരായി അവർ. ആ ദൂഷ്യങ്ങൾ, ഈ രണ്ട് ദൂഷ്യങ്ങൾ ഏറ്റുവാങ്ങുന്നതിൽ ഈ രണ്ട് കൂട്ടരും എന്താണ് സമമാണ്, രണ്ടു പേരും തുല്യരാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് പറഞ്ഞത് എന്തിനാണ്, ഈ ഒരു ഉദാഹരണം, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ പണി ചെയ്യൽ എളുപ്പമാണ്, കാരണം എന്താ, വീട്ടിൻ്റെ സമീപത്ത് പോയാൽ മതി. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് വിദൂരമായ ഒരു പ്രദേശത്തേക്ക് സഞ്ചരിക്കണം. പക്ഷേ രണ്ടാളോടും കൽപ്പിച്ചത് ആരാണ്, കൽപ്പന അനുസരിക്കപ്പെടാൻ അർഹനായ ഒരു രാജാവാണ് കൽപ്പിച്ചത്. ഈ രണ്ടു പേരും ധിക്കരിച്ചത് കാരണത്താൽ രണ്ടു പേർക്കും എന്ത് കിട്ടി, രാജാവിൻ്റെ കോപത്തിന് പാത്രമായി എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന എന്താണ്, അങ്ങനെ നോക്കുമ്പം ചെറിയ പാപമായാലും വലിയ പാപമായാലും ആരെയാണ് ധിക്കരിച്ചത്, മഹത്വമുള്ള എല്ലാ ആദരവും നൽകേണ്ട എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ അർഹതയുള്ള ആരാണ്, അള്ളാഹുവിനെയാണ് ധിക്കരിച്ചത് എന്നുള്ളതാണ്. കാലു, ഇനി മറ്റൊരു വാദം എന്താണ്, മറ്റൊരു തെളിവ് അവർ പറയുന്നത് എന്താണ്, വലി ഹാദ കാനത്ത് മഅസിയത്തു മൻ തറക്കൽ ഹജ്ജ മിൻ മക്കത വമൻ തറക്കൽ ജുമഅത വഹുവ ജാറുൽ മസ്ജിദ് അഖ്ബാഹ ഇൻദല്ലാഹി മിൻ മഅസിയത്തി മൻ തറക്കഹു മിനൽ മക്കാനിൽ ബഈദ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ മക്കയിലുള്ള ഒരാൾ ഹജ്ജ് ഉപേക്ഷിച്ചു, പള്ളിൻ്റെ സമീപത്ത് ഉള്ള ഒരാൾ ജുമയും ഉപേക്ഷിച്ചു. എന്നാലോ ഈ ഒരു കാരണത്താല്, അതായത് രണ്ട് വൻപാപങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് കേട്ടോ, മിൻ മക്കാന് അക്ബാഹ ഇൻദല്ലാഹി, അപ്പോൾ ഈ രണ്ട് കൂട്ടരാണ് പാപത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താണ് ദൂരദിക്കിൽ നിന്നുള്ള ഒരാളത് ഉപേക്ഷിക്കുന്ന പാപത്തേക്കാൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ദ്യകരമായിട്ടുള്ളത് അല്ലെങ്കിൽ വെറുക്കപ്പെട്ടത്. വൽ വാജിബു അലഹദ അക്സറു മിൻ വാജിബി അലഹദ, ഇയാൾക്കുള്ള ബാധ്യത, ഈ സമീപത്ത് താമസിക്കുന്ന ആൾക്ക് പള്ളിയോടുള്ള ബാധ്യത എന്താണ് മറ്റേ ആൾക്കുള്ള ബാധ്യതയേക്കാൾ കൂടുതലാണ്, ദൂരെ താമസിക്കുന്ന ആളേക്കാൾ കൂടുതലാണ് എന്ന് മാത്രമാണ് ആ ബാധ്യത പരിഗണിക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ്. വലവു കാന മഅറജുലിൻ മിഅത്താ ദിർഹമിൻ, ഇനി മറ്റൊരു ഉദാഹരണം നോക്കുക, ഒരാളുടെ അടുക്കൽ 200 റിയാൽ ഉണ്ട്, ഫ മനഅ സക്കാത്ത, അവൻ എന്ത് ചെയ്തു, അവൻ സക്കാത്ത് കൊടുക്കാൻ തയ്യാറായില്ല, സക്കാത്ത് പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാതിരുന്നു. ഇനി മറ്റൊരാളുടെ അടുക്കൽ എന്തുണ്ട്, 200 മില്യൺ, അൽഫ് അൽഫ് എന്ന് പറഞ്ഞാൽ 6 0 വരും 200-ൻ്റെ കൂടെ, അപ്പൊ 200 മില്യൺ അല്ലെങ്കിൽ 20 കോടി കൈവശമുള്ള ഒരാൾ എന്ത് ചെയ്തു, ഫമനാ സക്കാത്ത, അവരും സക്കാത്ത് കൊടുത്തില്ല. അപ്പൊ ഒരാളുടെ കൈവശം എത്രയുണ്ട്, 200 ദിർഹമുണ്ട്, മറ്റൊരാളുടെ കൈവശം 200 മില്യൺ ദിർഹമുണ്ട്, രണ്ടാളും എന്ത് ചെയ്തില്ല, സക്കാത്ത് കൊടുത്തില്ല. രണ്ടാളും എന്താണ് ചെയ്തത്, തങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട വിഷയത്തിൽ അതിനെ എന്ത് ചെയ്തു കളഞ്ഞു, ഒഴിവാക്കി എന്ന വിഷയത്തിൽ രണ്ടാളും ഒരുപോലെയാണ്. അങ്ങനെയാണല്ലോ, വാജിബായിട്ടുള്ള ഒരു കാര്യം ആദ്യത്തെ ആളും ചെയ്തിട്ടില്ല, വാജിബായിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തെ ആളും ചെയ്തില്ല, എന്താണത്, സക്കാത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ കൈവശമുള്ള പണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ്, അവർ രണ്ടുപേരും ഈ ബാധ്യത നിർവഹിക്കാത്ത വിഷയത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. വലാ യബ്ഗുദു ഇസ്തിവാ ഉഹുമാ ഫിൽ ഉഖൂബത്തി, അവർ ഓരോരുത്തരും അവരുടെ എന്താണ് ഇദാ കാന കുല്ലു മിൻഹുമാ മുസിറൻ അലാ മൻ ഈ സക്കാത്തി മാലിഹി ഖലീലൻ കാന അൽ മാലു ഔ കസീർ. അപ്പൊ അവർ ഓരോരുത്തരും അവരവരുടെ സമ്പത്ത് അത് കുറച്ചാണെങ്കിലും കുറേയാണെങ്കിലും അല്പമാണെങ്കിലും ധാരാളമാണെങ്കിലും അതിൻ്റെ സക്കാത്ത് തടഞ്ഞു വെക്കണമെന്ന് ശഠിച്ചാൽ ശിക്ഷയിൽ എന്താണ്? അവർ തുല്യമായിരിക്കും എന്നതാണ്. അപ്പോൾ എന്താണ് ആ പറഞ്ഞു വന്നത്? രണ്ടാളും സക്കാത്ത് നൽകിയിട്ടില്ല എന്നതാണ് അവിടെ വിഷയം വരുന്നത്. രണ്ടാളും ആ വിഷയത്തിൽ, കുറ്റത്തിൻ്റെ വിഷയത്തിൽ എന്താണ്, തുല്യരാണ്. അപ്പോൾ ചെറു പാപം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ്? ആ ഭാഗം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് രണ്ട് അഭിപ്രായങ്ങൾ വന്നു. രണ്ടല്ല, വേറെ കുറേ അഭിപ്രായങ്ങൾ കണ്ടു. അതായത് ചെറുപാപങ്ങളെന്നും വൻപാപങ്ങളെന്നും വിഭജിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടരും, അത് അള്ളാഹുവിൻ്റെ ഹുറുമത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പവിത്രത അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുന്ന വിഷയത്തിൽ ആ ചെറുതും വലുതും എന്ന ഇത് കാണണ്ട എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും. രണ്ടാണെങ്കിലും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ രണ്ട് അഭിപ്രായങ്ങളും കൊടുക്കാൻ കാരണം എന്താണ്? രണ്ട് വൈരുദ്ധ്യ വിരുദ്ധമായ അഭിപ്രായങ്ങളല്ല ശരിക്കത്. രണ്ട് കൂട്ടർക്കും അവരവരുടെ ന്യായമുണ്ട്. ഈ രണ്ടാമത്തെ കൂട്ടർ, നമ്മൾ ഇന്ന് വായിച്ച ആ കൂട്ടരെന്താണ്, സൂക്ഷ്മതയുടെ ഭാഗത്താണെന്നാണ്. എന്താണ്, ചെറുപാപങ്ങൾ ആണെങ്കിൽ പോലും അതിനെ എന്തായിട്ട് കാണരുത്, നിസ്സാരമായി കാണരുത്. കാരണം ചെറുപാപമാണെങ്കിലും ആരെയാണ് ധിക്കരിക്കുന്നത്? ചെറുപാപമാണെങ്കിലും വൻപാപമാണെങ്കിലും ധിക്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ ഒരു കാര്യം ചെയ്യുന്നതാണ്. അപ്പൊ രണ്ടായാലും ആരുടെ അടുക്കൽ നിന്നാണ് ആ കൽപ്പന അല്ലെങ്കിൽ വിലക്ക് വരുന്നത്? അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന്. ഇനി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഒരു വിഷയം പ്രത്യേകം ഉണർത്തുന്നുണ്ട്, ഹഫിളഹുല്ലാ. എന്താണ്? ചെറുപാപങ്ങളാണെങ്കിൽ പോലും അതിന് നിസ്സാരമായി കാണരുത് എന്ന നിലക്കാണ് ഈ രണ്ടാമത് പറഞ്ഞ ചർച്ച. ആരെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ പാപം എന്നതാണ് പരിഗണിക്കുന്നത്. അത് മാത്രമല്ല, ചെറുപാപങ്ങളെ നിസ്സാരമായി കണ്ട് ആ ചെറുപാപങ്ങൾ വളരെ ലഘുവായിട്ട് കണ്ടുകൊണ്ട് അത് പതിവായിട്ട് ചെയ്തു, അതിനെന്ത് പരിഗണന കൊടുത്തിട്ടില്ല. അങ്ങനെ പതിവായിട്ട് ചെയ്യുന്നത് അത് എന്തായിട്ട് തീരുമെന്നാണ്? വൻ പാപമായിട്ട് തീരും എന്നുള്ളതാണ് മനസ്സിലാക്കട്ടെ. അപ്പൊ അതാണ് ആ അധ്യായത്തിൽ അവിടെ പറഞ്ഞു വെച്ചത്. ഇനി മറ്റു ചർച്ചയല്ല, ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ചർച്ചയാണ്. 153-ാമത്തെ പേജിൽ 66-ാമത്തെ അധ്യായമായിട്ട് ഗ്രന്ഥകർത്താവായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള കൊടുത്തത് ഫസ്ലുൻ. എന്താണ് അധ്യായ, എന്തിനെ കുറിച്ചുള്ള അധ്യായം? ഖലഖല്ലാഹുൽ ഖൽഖ ലിതൗഹീദിഹി വഇബാദതിഹി വാഹിദ. അള്ളാഹു പടപ്പുകളെ സൃഷ്ടിച്ചത് എന്തിനാണ്? അവൻ്റെ തൗഹീദിന് വേണ്ടിയാണ്, അവനെ ഏകനാക്കുന്നതിന് വേണ്ടിയാണ്, അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനും വേണ്ടിയാണ്. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. വകശ്ഫുൽ ഗിതാഇ അൻ ഹാദിഹിൽ മസ്അലതി അയ്യുബ്ബാൻ. ഈ വിഷയത്തിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിപുലമായ ഒരു എന്താണ് വ്യാഖ്യാനം എന്ന് പറയൽ എന്നത് എന്താണ്? ഇപ്രകാരമാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല അർസല റസുലഹു. അള്ളാഹു എന്തു ചെയ്തു? ദൂതന്മാരെ അയച്ചു. വ അൻസല കുതുബഹു, അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഇറക്കി കൊടുത്തു. വ ഖലഖ സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ലി യുഅറഫ വയുഅബദ വയുവഹദ വയകൂന ദീനു കുല്ലുഹു ലില്ലാഹ് വത്താഅത്തു കുല്ലുഹു ലഹു വദ്ദഅവതു ലഹു. എന്താണ്? ഈ ആകാശഭൂമികളെയും എല്ലാം സൃഷ്ടിച്ചത് എന്തിനാണ്? അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുന്നതിനും വേണ്ടിയാണ്. എല്ലാ അനുസരണങ്ങളും ആർക്കുള്ളതാണോ, അനുസരിച്ചു കൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ ആർക്കുള്ളതാവണം? അള്ളാഹുവിനുള്ളതാണ്. പ്രാർത്ഥന അവന് മാത്രമായി തീരുവാനും വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞു. ഇനി ഏതാനും ആയത്തുകൾ ആ വിഷയത്തിൽ തെളിവായിട്ട് കൊടുക്കണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്? എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചില്ല. അപ്പം സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമാണ് അവിടെ പറയുന്നത്. എന്താണ് ലക്ഷ്യം? ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് സൂറത്തു ദാരിയാത്തിൽ 56-ാമത്തെ ആയത്തിൽ പറയാം. വകാല താല മറ്റൊരിടത്ത് പറയാണ് സൂറത്തു തലാഖിൽ സൂറത്തു ഹിജ്റിൽ 85-ാമത്തെ ആയത്ത്. വമാ ഖലഖന സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ആകാശങ്ങളും ഭൂമിയും അവ രണ്ടിനും ഇടയിലുള്ളതും യുക്തിപൂർവകമായല്ലാതെ ഒരു ഹക്കിനു വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചില്ല. അപ്പൊ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ഹക്ക് നിർവഹിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് സൂറത്തു ഹിജ്റിൽ 85-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ആ ഹക്കാണ് മുകളിൽ നമ്മൾ കണ്ടത്. എന്താണ് ഹക്ക്? ആരാധിക്കപ്പെടുവാൻ. മാത്രമല്ല, സൂറത്തു തലാഖ് കൂടി വായിച്ചാൽ, തലാഖിലെ ആയത്തും കൂടി വായിച്ചാൽ ഒന്നുകൂടി അത് വ്യക്തമാകും. വഖാല തആല, അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമ. അതായത് അല്ലാഹുവാണ് എന്ത് ചെയ്തത്? ഏഴ് ആകാശങ്ങളും ഭൂമിയിൽ നിന്ന് അവക്ക് തുല്യമായതും സൃഷ്ടിച്ചത്. അവക്കിടയിൽ അവൻ്റെ കൽപ്പന ഇറങ്ങുന്നു. അല്ലാഹു എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് തുടർന്ന് പറയാണ്. ലി താലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നും വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ, ഏത് വസ്തുവെയും ചൂഴ്ന്ന് അറിയുന്നവനായിരിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ ആ ഹക്ക് ഹിജറിൽ പറഞ്ഞ ഒരു ഹക്കിന് വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഹക്കിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടി ഉൾപ്പെട്ടു? അവനെ അറിയുന്നതിന് വേണ്ടി. എങ്ങനെ അറിയുന്നതിന്? എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നറിയുന്നതിന്. പിന്നെ എല്ലാ വസ്തുവെക്കുറിച്ചും ചൂഴ്ന്ന് അറിയുന്നവനാണ്. അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളെന്താണ്? ആ ചെയ്തത് കൊണ്ട് ഉദ്ദേശിച്ചതെന്താണ്? എല്ലാം അറിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ആദ്യം പറഞ്ഞത് അല്ലാഹുല്ലദി ഖലഖ സമാവാതി വമിനൽ അർളി മിസ്ലാഹുന്ന, ഏഴ് ആകാശങ്ങളും ഭൂമിയിലും നിന്ന് അവക്ക് തുല്യമായതും സൃഷ്ടിച്ചത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇനി സൂറത്തുൽ മാഇദയിൽ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണം, വഖാല തആല ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൽ ലിന്നാസി വശഹറൽ ഹറാമ വൽ ഹദിയ വൽ ഖലാഇദ ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. അപ്പോൾ ഇവിടെ ലക്ഷ്യം പറഞ്ഞപ്പം തൊലാക്കിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ കാര്യങ്ങളുടെ മാസത്തെയും അള്ളാഹു ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിയിരിക്കുന്നു. ഖിയാമൽ ലിന്നാസി എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിക്കൊണ്ടാണ് എന്താക്കിയത്? കഅബയെ, പവിത്ര ഭവനമായ കഅബയും യുദ്ധം നിഷിദ്ധമായ മാസത്തെയും അള്ളാഹു നിശ്ചയിച്ചത്. പിന്നെ അതുപോലെ തന്നെ കഅബത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗത്തെയും അവയുടെ കഴുത്തിലെ അടയാളത്താലികളെയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. എന്തിനു വേണ്ടിയാണ്? ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض. ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ടെന്നും വ അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അത്രേ. അപ്പൊ ഇത് മനസ്സിലാക്കൽ എന്താണ്? അറിഞ്ഞ് മനസ്സിലാക്കൽ, അത് പഠിക്കൽ. അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ചും പഠിക്കൽ എന്താണ്? ലക്ഷ്യങ്ങളിൽപ്പെട്ടാണ്, സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ആ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ ദാരിയാത്തിൽ പറഞ്ഞ ആയത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാം. അപ്പൊ ആ അള്ളാഹുവിനെ ആരാധിക്കുന്ന സമയത്ത് തോന്നിയ പോലെ എൻ്റെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു, ആ രൂപത്തിലുള്ള ആരാധന അല്ല. അള്ളാഹു എങ്ങനെയാണോ പഠിപ്പിച്ചത്, ഏത് നിലക്കാണ് അള്ളാഹുവിൻ്റെ പവിത്രത, അള്ളാഹുവിൻ്റെ മഹത്വം, അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുവാൻ വേണ്ടിയാണ്. വ അഖ്ബർ, തുടർന്ന് ഇബ്നുൽ ഖയ്യിമ് പറയാണ് റഹിമഹുല്ലാ, فأخبر سبحانه أن القصد بالخلق والأمر. അതായത് അള്ളാഹു എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്, എന്തിനു വേണ്ടിയാണോ കൽപ്പനകൾ ഇറക്കിയത്, അതിൻ്റെ പിന്നിലെ ലക്ഷ്യം അള്ളാഹു അറിയിച്ചു തന്നു. എന്താണത്? ഈ മുകളിൽ കൊടുത്ത ആയത്തുകളിൽ നിന്നായിട്ട് കിട്ടുന്ന എന്താണ്? അയ്യുറഫ ബി അസ്മാഇഹി വസിഫാത്തിഹി, അവൻ്റെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും മുഖേന അവൻ മനസ്സിലാക്കപ്പെടാൻ. ഒന്ന്, വയുഅബദ വഹ്ദഹു ലാ യുശ്രക ബിഹി, യാതൊരു പങ്കുകാരനുമില്ലാത്ത വിധം അവൻ ആരാധിക്കപ്പെടാൻ വേണ്ടി. വഅയ്യഖൂമന്നാസ ബിൽ ഖിസ്ത്, അപ്പൊ അതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജനങ്ങൾ, അപ്പോൾ ആകാശത്തേക്ക് പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒന്ന്. ഇനി ഭൗതിക ലോകത്ത് എന്ത് ചെയ്യാനാണ്? ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ആ നിയമങ്ങൾ എവിടെ അനുസരിക്കണം? ഭൗതിക ലോകത്തും അത് ആവശ്യമാണ്. വഹുവൽ അദ്ൽ, അതാണ് നീതി. അല്ലത് ഇഖാമത്തു ബിഹി സമാവാത്തു വല്ലർ, ആകാശ ഭൂമികൾ നിലകൊള്ളുന്ന ആ അതാണ് ആ നീതി എന്നുള്ളത്. അപ്പോൾ ഒരു നീതി അനുസരിച്ചിട്ടാണ് ആകാശ ഭൂമികൾ നിലകൊള്ളുന്നത്. ഇതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന മറ്റൊരു ആയത്താണ് സൂറത്തുൽ ഹദീദിൽ 25-ാമത്തെ ആയത്തിൽ കമാ ഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ. എന്താണത്? ലഖദ് അർസൽന റുസുലനാ ബിൽ ബയ്യനാത്തി വ അൻസൽന മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. അവിടെയും ആ ലക്ഷ്യം പറഞ്ഞിട്ട് നാം തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ്? ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളാൻ വേണ്ടി. അവരോടൊപ്പം എന്തയച്ചു? വേദഗ്രന്ഥവും അയച്ച് തുലാസും ഇറക്കി കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ വിശദീകരണത്തിൽ കാണാം. ആ തുലാസ് കൊണ്ട് ഉദ്ദേശം എന്താണ്? മീസാനും കൊണ്ട് ഉദ്ദേശം മീസാനുൽ എന്താണ്? അതിലാണ്. ബിൽ ഖിസ്താസിൽ മുസ്തഖീമാണ്, അത് നേരെ ചൊവ്വേ നിലകൊള്ളുന്ന, അതായത് നീതിപൂർവം നിലകൊള്ളുന്ന രൂപത്തിലുള്ള തുലാസ് എന്ന അർത്ഥത്തിലാണത്. ഫ അഖ്ബറ സുബ്ഹാനഹു അന്നഹു അർസല റസൂല, ഇവിടെ എന്താണ് പറഞ്ഞത്? ദൂതന്മാരെ അയച്ചത്. വ അൻസല കുതുബാഹു, അവന്റെ വേദഗ്രന്ഥങ്ങളെ ഇറക്കിക്കൊടുത്തത്. ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ആ ഖിസ്ത് നീതിപൂർവം ജനങ്ങൾ നിലകൊള്ളുന്നതിന് വേണ്ടിയാണ്. എന്താണ് ആ ഖിസ്ത്? വഹുവൽ അദൽ, അത് തന്നെയാണ് നീതി. വമിൻ അഅളമിൽ ഖിസ്ത്, ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് എന്താണ്? അത്തൗഹീദാണ്. അപ്പൊ തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ് അല്ലെങ്കിൽ ഏകദൈവ ആരാധനയാണ് ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. വഹുവ റഅ്സുൽ അദലി അദലി വഖിവാമുഹു, അത് നീതിയുടെ ശീർഷമാണ്, തലയാണത്. വഖിവാമുഹു, അതിൻ്റെ അടിത്തറയുമാണ്. വ ഇന്ന ശിർക, ആ തൗഹീദിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ്? ലുൽമുൻ, അത് അക്രമമാണ്. എന്താണ് അറബി ഭാഷയിൽ ലുൽമു കൊണ്ട് ഉദ്ദേശം? വലഉ ശൈഇ ഫി ഗൈരി മൗളിഹി, ഒരു വസ്തുവിനെ അതിൻ്റേതല്ലാത്ത സ്ഥലത്ത് വെക്കുമ്പോൾ അതിനാണ് അറബി ഭാഷയിൽ എന്ത് പറയുക? ലുൽമു എന്ന് പറയുക. അപ്പോൾ ഓരോ വസ്തുവിനും ഒരു തലേണ്ട് ഓരോ സ്ഥലത്ത് വെക്കണം. ആ സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതെന്താണ്? അത് അക്രമമാണ്. അപ്പൊ അതേ സ്ഥലത്ത് വെക്കുന്നതിനാണ് എന്ത് പറയുക? ഈ ലുൽമിൻ്റെ ഓപ്പോസിറ്റാണ് അതിൽ നീതി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, തൗഹീദ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൻ്റെതായ സ്ഥാനം നൽകലാണ് തൗഹീദ്. ശിർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആ വസ്തുവിന് അതിൻ്റേതല്ലാത്തൊരു സ്ഥാനത്ത് കൊണ്ടേക്കലാണ്, കൊണ്ടുവെക്കലാണ് എന്ത്? ലുൽമു, അക്രമം എന്ന് പറയും. വക്കാല താല, അള്ളാഹു എന്തു പറഞ്ഞു ലുക്മാൻ അലൈഹിസ്സലാം മകനെ പഠിപ്പിച്ചതായിട്ട്? ഇന്ന ശിർക ലുൽമുൻ അളീം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു. അപ്പൊ അത് അക്രമം തന്നെയാണ്, ക്രമം തെറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ശിർക്ക് എന്ന് പറയും. ഫിർക്കു അള്ളമു ലുൽമു, ദുൽമകളുടെ കൂട്ടത്തിൽ, അക്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അക്രമം എന്ത് തന്നെയാണ്? ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അദലുൽ അദല്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നീതിയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നീതിയാണെന്ത്? തൗഹീദ് എന്ന് പറയുന്നത്. ഫമാ കാന അശദ്ദ മുനാഫാത്തിൻ ലിഹാദൽ മക്സൂദി ഫഹുവ അക്ബറുൽ കബായർ. അപ്പൊ എന്താണ് ഈ ലക്ഷ്യത്തിന്? ഈ തൗഹീദിന്റെ ഈ ലക്ഷ്യം ഉണ്ടല്ലോ, അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് ലാ ലിയഅബ്ദുൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ആ തൗഹീദ് എന്ന ഈ ലക്ഷ്യത്തിന് വിപരീതമായിട്ട് നിൽക്കുന്ന, ഏറ്റവും എതിർത്ത് നിൽക്കുന്നത് ഏതാണോ അതാണ് വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതാണ് അക്ബറുൽ കബായിറിൽ പെട്ടതാണ് എന്ത്? ശിർക്ക് എന്ന് പറയുന്നത്. എന്താണ്? വമൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന് സ്വർഗം എന്താക്കി? നിഷിദ്ധമാക്കി. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും, ഏതൊഴികെ? ശിർക്കൊഴികെ. വ തഫാവുതുഹ ഫി ദറജാതിഹ ബിഹസബി മുനാഫാതിഹ ലഹു, ആ എതിർപ്പിന്, ആ എതിരി നിൽക്കുന്നതിന്, അള്ളാഹുവിന്റെ ഇലക്ഷ്യത്തിന് എതിരി നിൽക്കുന്നതിനനുസൃതമായിട്ടാണ് അവന്റെ പദവിയും എന്തായിട്ട് വരുന്നത്? വ്യത്യാസപ്പെട്ടു വരുന്നത്. വമാകാന അശദ്ദ മുവാഫഖതൻ ലിഹാദൽ മക്കിട്ട് ഏറ്റവും അധികം യോജിച്ചു നിൽക്കുന്നത് എന്താണ്? അതാണ് നിർബന്ധ കാര്യങ്ങളിൽ ആയതും അത് തന്നെയാണ് എന്നുള്ളതാണ്. ഫത്ത അമ്മൽ ഹാദൽ അസ്ലം. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയാണ്, എന്താണ് ഫത്ത അമ്മൽ ഹാദൽ അസ്ലം, ഈ അസ്ലിനെ കുറിച്ച് ചിന്തിക്കുക. എങ്ങനെ ചിന്തിക്കണം? ഹക്കത്ത അമ്മുലി, യഥാർത്ഥ രൂപത്തിൽ ചിന്തിക്കണം. അപ്പോൾ എന്ത് കിട്ടും? വഅത്തബിർ ബിഹി തഫാസിലഹു, യഥാർത്ഥ രൂപത്തിൽ ചിന്തിക്കും, അതിൻ്റെ വിശദാംശങ്ങൾ പരിഗണിക്കുകയും ചെയ്യും, നിനക്ക് മനസ്സിലാകും, നിനക്ക് തിരിച്ചറിയും. എന്താണ് ഹിക്മത്ത അഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവിനെ കുറിച്ച് നിനക്ക് തിരിച്ചറിയും. അലമിൽ ആലിമീൻ, അറിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവനെ കുറിച്ചും നിനക്ക് തിരിച്ചറിയും. എന്ത് വിഷയത്തിലാണ്? ഫീമാ ഫറള്ളാഹു അലാ ഇബാദിഹി, തൻ്റെ ദാസന്മാർക്കു മേൽ നിർബന്ധമാക്കിയ വിഷയത്തിൽ. വഹറമഹു അലൈഹിം, അവരുടെ മേൽ നിഷിദ്ധമാക്കിയ വിഷയത്തിൽ. വതഫാവുത്തു മറാത്തിബി ത്വാഅത്തി വൽ മആസി, ഇതാണ് അനുസരണത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും പദവികളിലുള്ള ഏറ്റപ്പറ്റ്, അതായത് വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും നിനക്ക് തിരിച്ചറിയാം. എന്തിന്? അത് കൃത്യമായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ വിശദീകരണം പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ എന്ത് മനസ്സിലാകുമെന്ന്. ഈ അള്ളാഹുവിൻ്റെ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവ്, അവൻ്റെ ഹിക്മത്തിനെ കുറിച്ച് എന്ത് ചെയ്യും? തിരിച്ചറിയും. ഏറ്റവും അറിവുള്ളത് അള്ളാഹുവാണല്ലോ, അതിനേക്കാൾ വലിയ അറിവ് എന്ത് തന്നെയാലില്ല. അപ്പോൾ അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയെങ്കിൽ അത് നിഷിദ്ധമാക്കേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടിയിരുന്നില്ല, അത് ഹലാലാക്കാമായിരുന്നു. അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് അത് വേണ്ടിയിരുന്നില്ല, അത് നിഷിദ്ധമാക്കേണ്ടിയിരുന്നു എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ചിലപ്പോൾ. എന്ത് കാരണമാണ്? അള്ളാഹു അഹ്കമിൽ ഹാക്കിമീനാണ്, ആലമിൽ ആലമീനാണ്, ആലിമീൻ. അപ്പോൾ ഏറ്റവും അറിയുന്നുള്ള എല്ലാ അറിവുള്ള ആൾക്കാരെയും കൂട്ടിയാലും അള്ളാഹു എന്താണ്? ഏറ്റവും അറിവുള്ളവനാണ്. അതിൻ്റെ പിന്നിലെ ഹിക്മത്തിനെ കുറിച്ച് ആർക്കാണ് നന്നായിട്ടറിയാം? അള്ളാഹുവിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട രൂപത്തിൽ ചിന്തിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ടാണ്. വളഞ്ഞ വഴിയിലുള്ള ചിന്തകളാണ് എന്തിലേക്ക് എടുത്തു വെക്കുക? യുക്തിവാദത്തിലേക്കും സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പ്രമാണങ്ങളെ എതിർക്കുന്നതിലേക്കും എല്ലാം വഴിവെക്കുന്ന എന്താണ്? വക്രബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഹക്കത്തമൂലി, ശരിയായ രൂപത്തിൽ ചിന്തിച്ചാൽ എന്ത് മനസ്സിലാവും? ഈ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ആ അവസാന പാരഗ്രാഫ് നമ്മൾ സാധാരണ വായിക്കുന്ന രൂപത്തിലുള്ള പാരഗ്രാഫാണ്, നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഫലമ്മാ കാന ശിർക്കു ബില്ലാഹി മുനാഫിയം ബിദ്ദാത്തി ലിഹാസൽ മക്സൂദി കാന അക്ബറുൽ കബായിർ അലലിഖ്തിലാക്കി, അത് നമ്മൾ പറഞ്ഞു. ശിർക്ക് എന്നത് ഈ ലക്ഷ്യത്തിൻ്റെ അന്തസത്തക്ക് തന്നെ വിരുദ്ധമായതിന് അത് നിരുപാധിക എന്താണ്? അൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമായി തീർന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായി? സ്വർഗം നിഷിദ്ധമാക്കി എന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ ആ പാരഗ്രാഫിൻ്റെ അവസാനം നോക്കാം. കമാ അന്നഹു ഗായത്തുൽ ഗുൽമി, അതിൻ്റെ മേലുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ച് കഴിഞ്ഞുകൊണ്ടാണ്, ആ വിഷയം തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നുകൊണ്ടാണ് അത് നമ്മൾ ഒഴിവാക്കിയത്. ലിം റബ്ബഹു, അതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അവസാനത്തിലുള്ളത്. അത് അക്രമത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അതിൻ്റെ മുമ്പത്തും കൂടി നോക്കാം. വദാലിക ഗായത്തുൽ ജഹ്ലു ബിഹി, അതെന്താണ്? അജ്ഞതയുടെ അങ്ങേ അറ്റമാണത്. ഏതുപോലെ? അക്രമത്തിൻ്റെ അങ്ങേ അറ്റമാണ് എന്നതുപോലെയാണ്, ദുൽമിൻ്റെ അങ്ങേ അറ്റമാണ്. വ ഇൻകാനൽ മുശ്രിഖു ലം യുളിം റബ്ബഹു, ആ മുശ്രിക്ക് എന്ത് ചെയ്യുന്നില്ല? ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്നതുകൊണ്ട് തൻ്റെ റബ്ബിന് ഒരു ദ്രോഹവും അവൻ വരുത്തിയിട്ടില്ല. പിന്നെയോ, വ ഇന്നമാ വലമ നഫ്സഹു, അവൻ എന്താണ്? തൻ്റെ സ്വന്തത്തോട് തന്നെയാണ് ദ്രോഹം ചെയ്തത്. അപ്പൊ ഈ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? അല്ലെങ്കിൽ ഇത് മുഴുവൻ മനസ്സിലാവണമെങ്കിൽ, ആ പാപങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലാവണമെങ്കിൽ ആദ്യം എന്തിനെ പറ്റി പഠിക്കണം, എന്തിനു വേണ്ടി, പിന്നെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്ന് അറിയണം. ആ ലക്ഷ്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്ത് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞത്, ഏത് ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും ദൂതന്മാരെ അയച്ചതുമല്ല. മറ്റൊരു സ്ഥലത്ത് കാണാം, സൂറത്തുൻ നഹ്ല് ഇതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. വലക്കത് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തൻ റസൂല അനി അബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക. അബ്ദുല്ലാഹ, ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണം എന്ന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രബോധനത്തിൽ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് എന്തിനു വേണ്ടി തന്നെയാണ്? ആരാധന അള്ളാഹുവിനാണ് എന്ന് പറയുന്നതിന് തന്നെയാണ് എന്ത് കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്ന് ഈ ആയത്തും പഠിപ്പിക്കാൻ. ഇത് എവിടെയുള്ള ആയത്താണ്? സൂറത്തുൽ നഹ്ല് 36-ാമത്തെ ആയത്താണ്. സൂറത്തുൽ അംബിയാ ഇനി 25-ാമത്തെ ആയത്തിൽ പറയുന്നു, ഒമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, മറ്റൊരു ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പ്രബോധനം നൽകിക്കൊണ്ടല്ലാതെ, എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. അപ്പം എല്ലാ ദൂതന്മാരും എല്ലാ റസൂലുകളും എല്ലാ നബിമാരും വന്നത് എന്തിനു വേണ്ടിയാണ്? ഈ തൗഹീദ് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതാണ് നീതികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നീതി. അതിനെതിരായിട്ടുള്ള ശിർക്കാണ് അക്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അക്രമം എന്നത് കാരണത്താൽ തന്നെ ആദ്യം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ത് തന്നെയാണ്? തൗഹീദ് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് റസൂലുകളെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അള്ളാഹു റസൂലുകളെ നിയോഗിച്ചത്. അപ്പോൾ അവനിൽ മാത്രം വരമേൽക്കുക, അവനെ അറിയുക, ആരെ? അള്ളാഹുവിനെ അറിയുകയും ചെയ്യണം എന്നതാണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് തലാഖിലെ ആയത്ത് തെളിവാക്കിക്കൊണ്ട് ഇതിൽ പറയുകയും ചെയ്തു. അപ്പൊ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് അറിയൽ രണ്ട് കാര്യങ്ങളെ അനിവാര്യമാക്കുന്നു. രണ്ടല്ല, ഒരുപാടുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ ഇതിന്റെ വിശദീകരണത്തിൽ എടുത്തു കൊടുക്കുന്നുള്ളൂ. ഒന്നെന്താണ്? അള്ളാഹുവിനെ അറിയുമ്പം ആദ്യം അറിയേണ്ടത് എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പം അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ, അത് മുഖേന അവനെ കൃത്യമായിട്ട് അറിയണം. അള്ളാഹുവിൻ്റെ ദാത്ത് മനസ്സിലാവണമെങ്കിൽ എന്ത് മനസ്സിലാവണം? അസ്മാ ഉ സിഫാത്ത് മനസ്സിലാവണം. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. രണ്ട്, ആ അറിഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ മനസ്സിലാക്കി, ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. അവനിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അതായത് അള്ളാഹുവിൽ നിന്ന് അകറ്റി നിർത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നും മാറി നിൽക്കണം. അപ്പോൾ സൃഷ്ടിപ്പിൻ്റെ ഈ ലക്ഷ്യത്തിനെതിരെ നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ശിർക്ക് എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ അക്രമവും അനീതിയുമാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്ന പാഠം. ഇനി ആ ശിർക്കുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് അടുത്ത അധ്യായം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അത് ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാവുന്നതാണ്. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശ്യതിക മാ തഹൂലു ബിഹി ബൈനന വ ബൈന മആസിക വ മിൻ ത്വാഅതിക മാ തുബല്ലിഗുന ബിഹി ജന്നതക വ മിൻ അൽയഖീനി മാ തുഹവ്വിനു ബിഹി അലൈന മസാഇബ ദുനിയ. അല്ലാഹുമ്മ മത്തിഅ്നാ ബി അസ്മാഇന വ അബ്സാരിന വ ഖുവ്വതിന മാ അഹ്യൈതന വജ്അൽഹുൽ വാരിസ മിന്ന വജ്അൽ ഫഖ്റന അലാ മൻ ളമന വൻസുർന അലാ മൻ ആദാന വലാ തജ്അൽ മുസീബതന ഫീ ദീനിന വലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുന സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.